ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഓരോ ജീവിതവും നെയ്തെടുക്കുന്നത് തങ്ങളുടേത് മാത്രമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചാണ്. ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ ആ വഴിയിലെ കാഴ്ചകളും വൈകാരിക തലങ്ങളും ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്. ഈ ഓഡിയോ ക്ലിപ്പ് കേട്ടുനോക്കൂ. നമ്മളെ ഒന്നാകെ പ്രചോദിപ്പിച്ച ഒരു മനുഷ്യന്റെ ആത്മഭാഷണമാണ്. നമ്മളെ ഒന്നാകെ പ്രചോദിപ്പിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മളെ ഒന്നാകെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മനുഷ്യൻ കൂടിയായിരുന്നു തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ദരിദ്ര കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം. സ്വപ്നമെന്നാൽ ഉറക്കത്തിൽ കാണുകയും ഉണരുമ്പോൾ മാഞ്ഞു പോവുകയും ചെയ്യുന്നതല്ലെന്ന് നമ്മളോട്, പ്രത്യേകിച്ച് കുട്ടികളോട് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അദ്ദേഹം. അതിന് സ്വന്തം ജീവിതം തന്നെയാണ് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു തന്നത്. ഉറങ്ങാൻ അനുവദിക്കാത്ത വിധത്തിൽ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതെന്തോ അതായിരിക്കണം സ്വപ്നം എന്നദ്ദേഹം പറഞ്ഞു. ആകാശം സ്വപ്നം കണ്ട അബ്ദുൽ കലാമിന്റെ ജീവിതം നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അഗ്നിചിറകുകൾ വിടർത്തി കലാം പറന്നുയർന്നു. കലാമിന്റെ അഗ്നിചിറകുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി ആ ശബ്ദം ഒന്നുകൂടി കേട്ടുനോക്കൂ. ഉള്ളടക്കമല്ല, ശബ്ദം മാത്രം. അതിലുമുണ്ട് സഞ്ചരിച്ച വഴികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജീവിതത്തെ പരുവപ്പെടുത്തിയ ഒരു മനുഷ്യന്റെ മഹത്വം. May 19 ബോംബെയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ച ഗിരീഷ് കർണാട്, നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, നടൻ, സംവിധായകൻ, വിമർശകൻ, സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഭരണകർത്താവ്, അതിലുപരി മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും ഉറച്ച നിലപാട് സ്വീകരിച്ച മനുഷ്യസ്നേഹി. അബ്ദുൽ കലാമിന്റെ ആത്മഭാഷണത്തിന് ശബ്ദം നൽകിയത് ഗിരീഷ് കർണാടായിരുന്നു. ഒരാൾ സഞ്ചരിക്കുന്ന വഴികൾ അയാളിലെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നു എന്നാണല്ലോ തുടക്കത്തിലേ പറഞ്ഞത്. ബോംബെയിലാണ് ജനിച്ചതെങ്കിലും ഗിരീഷ് കർണാടിന്റെ കുട്ടിക്കാലം കർണാടകയിലെ സിർസി ഗ്രാമത്തിലായിരുന്നു. അക്കാലത്ത് ആ ഗ്രാമങ്ങളിലൊക്കെ നിരവധി നാടക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നു. നാടക കമ്പക്കാരായ അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒട്ടനവധി നാടകങ്ങൾ കാണാൻ കുട്ടിയായിരുന്ന ഗിരീഷിനുമായി നാടകത്തോടുള്ള അടുപ്പം അവിടെ തുടങ്ങുകയായി. പക്ഷേ കവിയായിത്തീരണമെന്നായിരുന്നു അടങ്ങാത്ത ആഗ്രഹം. എന്നാൽ 22-ാമത്തെ വയസ്സിൽ എഴുതിയത് നാടകമായിരുന്നു. അതോടെ നാടകകൃത്തായി മാറി.
I had a heartbreak when I suddenly realized that I can't write poetry. This was the age of about 22 because that's what I always wanted. I was fascinated by theater. There's no question at all because there were two kinds of theater that I grew up in. One was the touring company theaters which were popular in those days which my parents had seen in Marathi in its heyday, you know, Balgandharv and others about which I had heard. And then there was a folk play, Yakshagana and so on, which I saw. Both of which acted upon my mind, I suppose. But I loved them. To me, you know, every time I think of my childhood, it's the theatre.
Girish Karnad's നാടകങ്ങൾ മിത്തും ചരിത്രവും കൂടിക്കലർന്ന് രൂപപ്പെട്ടവയാണ്. സമകാലിക യാഥാസ്ഥിതികത്തോട് കലഹിച്ചുകൊണ്ടുള്ളവ. 1961 എഴുതിയ യയാദി മുതൽ 2002 എഴുതിയ ബാലി ദ സാക്രിഫൈസ് വരെയും വർത്തമാനകാലത്തെ സംഭവങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ടാണ് മിത്തിനെയും നാടോടി കഥകളെയും ചരിത്രത്തെയും ഗിരീഷ് കർണാട് തന്റെ രചനകളിൽ ഉൾപ്പെടുത്തിയത്. സ്വാതന്ത്ര്യത്തിന്റെ നിർവചനം തേടിപ്പോവുകയായിരുന്നു തുക്ലക് എന്ന നാടകത്തിലൂടെ. 1970 രചിച്ച ഹൈവദന എന്ന നാടകം പൂർണ്ണത തേടുന്ന മനുഷ്യ മനസ്സിനെ അനാവരണം ചെയ്യുന്നതാണ്. തോമസ് മാൻ എഴുതിയ ദ ട്രാൻസ്പോസ്ഡ് ഹെഡ്സ് എന്ന കൃതിയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഗിരീഷ് കർണാട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഹൈവദന. കഥാസരിത്സാഗരത്തിലെ മിത്താണ്, ജാതിയും ഒപ്പം തന്നെ മതത്തിനും എതിരെയുള്ള പ്രതിഷേധത്തിൽ ഉടലെടുത്ത രചനയാണ് താളദന്ത. ഈ നിലപാടുകൾ അവസാനം വരെയും കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ് ഗിരീഷ് കർണാട്.
Awards I've got, recognition I've got, and therefore I owe it to my country that I participate in issues that matter to me, and certainly in the whole question of communalism and communal politics. And you know, I have been very active, and I've had stones thrown at my windows smashed, all that's happened to me. I've had police sitting in front of me to protect me from goons and so on. But I really feel that secularism is the great legacy that we have, and we need to fight for it.
ഒരുപക്ഷെ ഇന്ത്യയിൽ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുകയും ആഴത്തിലുള്ള പഠനങ്ങൾക്ക് വിധേയനാകുകയും ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റൊരു നാടകകൃത്ത് ഉണ്ടാവില്ല. വിദേശത്ത് ഏറ്റവും വിഖ്യാതനായ ഇന്ത്യൻ നാടകകൃത്തും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളിലും ഉണ്ടായിരുന്നു കാർക്കശ്യം. എന്റെ മൃതദേഹത്തിൽ റീത്തുകൾ അർപ്പിക്കരുത്, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കരുത്, രാഷ്ട്രീയക്കാർ കഴിവതും ഇതുവഴി വരരുത്, സ്വന്തം മരണത്തെപ്പോലും എങ്ങനെയാണ് കാണുന്നത് എന്ന് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആചാരവെടിയുടെ മുഴക്കമില്ല അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയ്ക്ക്. ഇനി പുതുതലമുറയോട് നേരത്തെ അബ്ദുൽ കലാമിന്റെയും ഗിരീഷ് കർണാടിന്റെയും ജീവിതം പറഞ്ഞത് ആവർത്തിക്കുന്നു. ഓരോ ജീവിതവും നെയ്തെടുക്കുന്നത് തങ്ങളുടേതു മാത്രമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചാണ്. ഏതു വഴിയിലൂടെ സഞ്ചരിക്കുന്നുവോ ആ വഴിയിലെ കാഴ്ചകളും വൈകാരിക തലങ്ങളും ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്.